നമസ്കാരം. ഞാൻ സിന്ധു പുന്നൂസ്. മലയാളം എഫ് എം എന്ന നമ്മുടെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 104.6 ആവൃത്തിയിൽ ഇന്നത്തെ സംപ്രേഷണം ആരംഭിക്കുന്നു. ഇത് നിങ്ങളുടെ ചാനലാണ്, നമ്മുടെ മലയാളത്തിൻ്റെ, മലയാള ഭാഷയെ സ്നേഹിക്കുന്നവരുടെ സ്വന്തം ചാനൽ. ഇന്ന് ആദ്യം യവനിക, തുടർന്ന് ദേവീശോഭന അവതരിപ്പിക്കുന്ന പാട്ടിൻ്റെ കഥ. ഈ പരിപാടികളുടെ പ്രായോജകർ ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട് മൗണ്ട് വില്ലിംഗ്ടൺ, കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വി ബിൽഡേഴ്സ്, വിശ്വാസ് ഫുഡ്സ്.
ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട് തനതായ സൗത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ പരദീസ. ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വിഭവങ്ങൾ ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ടിൽ നിന്നും തിരഞ്ഞെടുക്കാം. പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട്, 295 പെൻറോസ് റോഡ്, മൗണ്ട് വില്ലിംഗ്ടൺ.
വിശ്വാസ് ഫുഡ്സ്, നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരളത്തനിമയിൽ കോട്ടയത്ത് നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകൾ ഏറെ, സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്.
വി ബിൽഡേഴ്സ്, പെർഗോള, ബ്ലൈൻഡ്സ്, ഹോം റെനോവേഷൻ, കിച്ചൺ റീമോഡലിംഗ്, ഡെക്സ് ആൻഡ് ഫെൻസിംഗ്, ഇങ്ങനെയുള്ള നമ്മുടെ ആവശ്യങ്ങൾക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാം വി ബിൽഡേഴ്സ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ പടുത്തുയർത്തും വി ബിൽഡേഴ്സ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
ഇപ്പോൾ യവനികയിൽ കേൾക്കാം ശംഭു ശ്രീകുമാർ രചനയും സംവിധാനവും ചെയ്ത നാടകം എന്റെ കുറ്റാന്വേഷണ കേസ് ഡയറി 3 ഭാഗം.
എന്റെ കുറ്റാന്വേഷണ കേസ് ഡയറി എന്ന റേഡിയോ നാടകത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഈ നാടകത്തിൽ ശബ്ദം നൽകിയവർ റോജി വർഗീസ്, അതുല്യ ശ്രീജിത്ത്, ധന്യ സുജിത്ത്, സംഗീത മേനോൻ, ഫ്രാൻസി ജോസ്, ലിബി ജേക്കബ്, ജെയ്മോൻ മേനാച്ചേരി, സിന്ധു പുന്നൂസ്, ശംഭു ശ്രീകുമാർ. ശബ്ദമിശ്രണം മജോ കോടാലി. നിർമ്മാണം ജോർജ് ചീരൻ ആൻഡ് സിന്ധു പുന്നൂസ്. രചന സംവിധാനം ശംഭു ശ്രീകുമാർ. കഥ ഇതുവരെ കേരളത്തിലെ ഏതോ ഒരു പട്ടണത്തിൽ രാജി എന്നൊരു അനാഥ പെൺകുട്ടി അതിദാരുണമായി വെടിയേറ്റ് കൊല ചെയ്യപ്പെടുന്നു. പോലീസ് സേനയിലെ ഷെർലക് ഹോംസ് എന്നറിയപ്പെടുന്ന DYSP ഹനീഫ് റാവുത്തർ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുക്കുന്നു. കൂടെ SI മായാവർമ്മയും. അന്വേഷണത്തിൻ്റെ ഭാഗമായി മരിച്ച രാജിക്ക് അപൂർവമായ സിക്കിൾ സെൽ ഡിസീസ് എന്ന ജനിതക രോഗമുണ്ടെന്ന് തിരിച്ചറിയുന്നു. ദൃക്സാക്ഷിയായ അയൽവാസി സോമനിൽ നിന്നും കൊലപാതകി ഒരു സ്ത്രീയാണെന്നും അറിയുന്നു. അയാളുടെ സഹായത്തോടെ ലഭിച്ച കൊലപാതകിയുടെ രേഖാചിത്രം SI മായാവർമ്മ എല്ലാ സമീപ പോലീസ് സ്റ്റേഷനിലേക്കും അയക്കുന്നു. തുടർന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 5 കോമാ സ്റ്റേജിൽ കിടക്കുന്ന വീണ നമ്പ്യാരെ കാണുവാനായി അവർ JK ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെ വെച്ച് വീണ നമ്പ്യാർക്ക് ബീന നമ്പ്യാർ എന്നൊരു ഇരട്ട സഹോദരി കൂടെയുണ്ടെന്ന സത്യം DYSP ഹനീഫ് റാവുത്തറും SI മായാവർമ്മയും മനസ്സിലാക്കുന്നു. ശതകോടീശ്വരനായ അന്തരിച്ച ദിനേശ് നമ്പ്യാരുടെ മക്കളാണ് ബീനയും വീണയുമെന്നും അവർ മനസ്സിലാക്കുന്നു. മറ്റൊരു ദിവസം ബീനയെ സന്ദർശിച്ച DYSP ഹനീഫ് റാവുത്തറും SI മായാവർമ്മയും ദിനേശ് നമ്പ്യാരുടെ മരണകാരണം അപൂർവമായ സിക്കിൾ സെൽ ഡിസീസ് എന്ന ജനിതക രോഗമാണെന്ന് ബീനയിൽ നിന്നും അറിയുന്നു. കൊല ചെയ്യപ്പെട്ട രാജിക്കും അന്തരിച്ച ദിനേശ് നമ്പ്യാർക്കും ഒരേ രോഗമുണ്ടെന്നറിഞ്ഞ് SI മായാവർമ്മ ആശ്ചര്യപ്പെടുന്നു. രാജിയുടെ കൊലപാതകത്തെക്കുറിച്ചുള്ള അന്വേഷണ ഫയലുകൾ പരിശോധിക്കുകയായിരുന്ന DYSP ഹനീഫ് റൗത്തർക്ക് കമ്മീഷണറിന്റെ ഫോൺ വരുന്നു. രാജിയുടെ കൊലപാതകത്തിന് സമാനമായ മറ്റൊരു കൊലപാതകം കൂടി നഗരത്തിൽ നടന്നതായി അദ്ദേഹം ഹനീഫ് റൗത്തറിനെ അറിയിക്കുന്നു. മരിച്ച കുട്ടിയുടെ പേര് സ്മൃതി. തിരുനെറ്റിക്ക് തന്നെയാണ് വെടിയേറ്റിരിക്കുന്നത്, അതും 9mm ബുള്ളറ്റ്. DYSP ഹനീഫ് റൗത്തർ ഈ കൊലപാതകത്തിന്റെ അന്വേഷണ ചുമതലയും ഏറ്റെടുക്കുന്നു. കൊല ചെയ്യപ്പെട്ട സ്മൃതിയുടെ ബാഗിൽ നിന്നും ഒരു വണ്ടിയുടെ നിരവധി ഫോട്ടോസ് പോലീസിന് ലഭിക്കുന്നു. ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്നും ആ വണ്ടിയുടെ ഓണറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ DYSP ഹനീഫ് റൗത്തർ SI മായാവർമ്മയോട് ആവശ്യപ്പെടുന്നു. സംശയ നിവാരണത്തിനായി പാത്തോളജിസ്റ്റിനെ ഫോൺ വിളിക്കുന്ന DYSP ഹനീഫ് റൗത്തർ ആ ഞെട്ടിക്കുന്ന വിവരം അറിയുന്നു. മരണപ്പെട്ട സ്മൃതിക്കും രാജിയെപ്പോലെ തന്നെ സിക്കിൾ സെൽ ഡിസീസ് എന്ന ജനിതക രോഗം. തുടർന്ന് കേൾക്കുക എന്റെ കുറ്റാന്വേഷണ കേസ് ഡയറി എന്ന നാടകത്തിന്റെ 3rd part.
യെസ്, കമ്മിങ്.
ഓർമ്മയുണ്ടോ സൈമൻ എന്നെ?
വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഹനീഫ് സാറോ? വരൂ സർ, ഇരിക്കൂ.
സൈമൻ, ഇതെന്റെ കൊളീഗ് SI മായ.
ഹലോ മാഡം, വരൂ, ഇരിക്കൂ.
ഹലോ
മായ, ഞാൻ പറഞ്ഞില്ലേ ഇതാണ് സൈമൺ പീറ്റർ, എന്റെ പഴയ കൊളീഗ്. ഞങ്ങൾ പെരുവണാപുരം സ്റ്റേഷനിൽ 4-5 കൊല്ലം ഒരുമിച്ചുണ്ടായിരുന്നു. ഇയാളിപ്പോ നഗരത്തിലെ പ്രമുഖർക്ക് വേണ്ടി ചാരപ്പണി നടത്തുന്ന നമ്പർ 1 private ഇൻവെസ്റ്റിഗേറ്റർ.
അയ്യോ, കളിയാക്കല്ലേ ഹനീഫ് സാറേ, ജീവിച്ചു പൊക്കോട്ടെ.
പറയൂ സൈമൺ, എങ്ങനെ പോകുന്നു തന്റെ ചാരപ്പണിയൊക്കെ?
സാറിനോട് ഞാൻ എന്നാ പറയാനാ, ഡിപ്പാർട്ട്മെന്റിലെ ഷെർലക് ഹോംസ് അല്ലേ. എന്റെ ഓഫീസും ഈ വമ്പൻ സെറ്റപ്പും കണ്ടാ തന്നെ സാറിന് മനസ്സിലാകുമല്ലോ.
എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് സൈമ.
അല്ല സാറിപ്പോ ഇവിടെ?
ആ, തന്റെ വിലപ്പെട്ട സമയം കളയുന്നില്ല, നേരെ കാര്യത്തിലോട്ട് വരാം. സ്മൃതിയെ തനിക്കെങ്ങനെ അറിയാം?
സ്മൃതിയോ, അതാരാ?
മിസ്റ്റർ സൈമൺ, എന്തിനാ വെറുതെ സമയം കളയുന്നേ? സത്യം പറഞ്ഞോളൂ, ഞങ്ങൾ വേഗം പോയിക്കോളാം.
വേണ്ടമായ, സൈമൺ പറഞ്ഞോളും, ഇയാൾക്കെന്നെ ശരിക്കും അറിയാം അല്ലേ സൈമ?
അറിയാത്ത കാര്യങ്ങൾ ഞാൻ എങ്ങനെ പറയാനാ സാർ? പിന്നെ ഞാൻ സാറിൻ്റെ പഴയ സബോർഡിനേറ്റ് അല്ല. സാർ നേരത്തെ പറഞ്ഞ പോലെ ഈ നഗരത്തിലെ പല പ്രമുഖരുടെയും സുഹൃത്താണ്.
കഷ്ടം, തനിക്കെന്നെ അറിയാമെന്ന് ഞാൻ മായോട് പറഞ്ഞത് വെറുതെയായി പോയല്ലോ. താൻ എന്നെ മറന്നു. എടാ സൈമ, നീ ബൂട്ട് കണ്ടോ? ഇതിന്റെ അടിയിൽ ഞെരങ്ങാത്ത ഒരു പ്രമുഖനുമില്ല ഈ പട്ടണത്തിൽ. ഇന്നെയാണോ നീ? അതുകൊണ്ട് മായ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മണി മണിയായി ഉത്തരം പറഞ്ഞോണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ അങ്ങ് കൊണ്ടുപോകും. നീ പിന്നെ വെളിച്ചം കാണില്ല സൈമ.
ചുമ്മാ പേടിപ്പിക്കല്ലേ സാറേ. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അറിയാൻ പാടില്ല എന്ന് പറയാൻ എനിക്കാരെയും പേടിയില്ല.
മിസ്റ്റർ സൈമൺ, ഈ ഫോട്ടോ കണ്ടോ? KGF 100 നീല ഫിയറ്റ് കാർ തന്റെ അല്ലേ?
ആണ്. അതുകൊണ്ട് എനിക്കൊരു ഫിയറ്റ് മാത്രമല്ല, വേറെ പല കാറുകളുമുണ്ട്.
സൈമ, അധികം നാവാടണ്ട, ഉത്തരം മാത്രം പറയ. എന്റെ ക്ഷമയെ നീ പരീക്ഷിക്കരുത്.
ചുമ്മാ പോ സാറേ. അയ്യോ, ഞാൻ പറയാം സർ, അതെന്റെ കാറാണ്.
ഇനി പറഞ്ഞോ, തനിക്ക് എങ്ങനെ സ്മൃതിയെ അറിയാം?
അത്
വേഗം പറഞ്ഞോളൂ, ഞങ്ങൾ എത്രയും വേഗം ഇവിടെ നിന്ന് പോകുന്നതാണ് തന്റെ ആരോഗ്യത്തിന് നല്ലത്.
അത് എന്റെ ഒരു ക്ലയന്റ് ഫോളോ ചെയ്യാൻ ഏൽപ്പിച്ചതാണ്. ആ സ്മൃതിയുടെ വെയറബൗട്ട്സും മൊമെന്റ്സും മാത്രം എടുത്തു കൊടുത്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. നല്ല കാശും ഓഫർ ചെയ്തിരുന്നു.
എന്നിട്ട് സൈമ, നീ എവിടം വരെ ഫോളോ ചെയ്തു ഈ കുട്ടിയെ?
അത് കഴിഞ്ഞ 9th എനിക്ക് അർജൻറ്റായിട്ട് വേറൊരു ജോബ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. ഡീറ്റെയിൽസ് എല്ലാം ക്ലയൻസിന് പാസ് ചെയ്തു, എൻ്റെ പേയ്മെൻറ്റും കംപ്ലീറ്റായി തന്നു. എനിക്ക് വേറെ ഒന്നും അറിയില്ല.
നീ കാരണം ഈ കുട്ടി ഇന്നലെ രാത്രി വെടിയേറ്റ് മരിച്ചു. നീയാണ് അവളെ കൊന്നത് അല്ലേ? സത്യം പറഞ്ഞോണം.
അയ്യോ, ഞാനോ? അല്ല, ഞാനല്ല. എനിക്കറിയില്ല. ഞായറാഴ്ചയ്ക്ക് ശേഷം ഞാൻ ഈ കുട്ടിയെ കണ്ടിട്ടേ ഇല്ല.
സൈമ, നീ പെട്ടു, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ പിടുത്തും. അതുകൊണ്ട് വേഗം പറഞ്ഞോ, ആരാ നിന്റെ ആ ക്ലയന്റ്?
അയ്യോ സാറേ, അത് മാത്രം ചോദിക്കല്ലേ, അത് കോൺഫിഡൻഷ്യലാണ്. അത് പറഞ്ഞാൽ എൻ്റെ ബിസിനസ്സിനെ അത് ബാധിക്കും. എന്നെ കൊന്നാലും ഞാനത് പറയില്ല.
അവൻ്റെ ഒരു ബിസിനസ്. സൈമൺ, താനിങ്ങ് വന്നേ, ഞാനൊരു കാര്യം പറയട്ടെ. ഇന്നലെ രാത്രി താൻ എവിടെയായിരുന്നു?
അതെനിക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു.
എന്താ ഈ മുറിക്കുള്ളിൽ ഒരു മണം? ഞങ്ങൾ ഈ മുറിയിൽ കയറിയപ്പോഴേ എനിക്കത് കിട്ടി. എന്തിൻ്റെ മണമാണെന്ന് മനസ്സിലാകുകയും ചെയ്തു.
എന്ത് മണം?
നല്ല കഞ്ചാവിൻ്റെ മണം. ആ പാർട്ടിയിൽ നിന്നും കൊണ്ടുവന്നതാവും അല്ലേ?
അത് പിന്നെ.
ആ ക്ലയന്റിന്റെ പേര് മര്യാദയ്ക്ക് പറഞ്ഞു, ഇല്ലെങ്കിൽ ആ കഞ്ചാവ് ഞാൻ ഈ ഓഫീസിൽ നിന്നും തപ്പിയെടുക്കും. കഞ്ചാവ് കയ്യിൽ വെച്ചതിന് നിന്നെ തൂക്കി അകത്താക്കുകയും ചെയ്യും. പിന്നെ നീ ഊഹിച്ചോ നിന്റെ ബിസിനസിന്റെ ഒരു ഗതി.
എന്താ മായ, തപ്പണോ അതോ സൈമൺ സാർ പേര് പറയുമോ?
ഹേയ്, വേണ്ടി വരില്ല സർ. സൈമൺ സാർ അതെ ഇപ്പൊ തരും ആ പേര് അല്ലേ? സൈമൺ
ബീന, ബീന നമ്പ്യാർ, അതാണ് അവരുടെ പേര്.
ബീന, ബീനയോ?
ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്. മായ, പുറത്തു നിൽക്കുന്ന പോലീസുകാരോട് ഇവനെ തൂക്കി അകത്തിടാൻ പറ. ഇവന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സും എടുക്കണം. പിന്നെ ആ കാറും സീസ് ചെയ്യാൻ പറയണം. അവന്റെ ഒരു ദൈവ സഹായം പ്രൈവറ്റ് ഡിക്റ്റേറ്റീവ് ഏജൻസി.
എന്തൊരു അടിയാണ് സർ അവന്റെ ചെവിക്കല്ലിന് കൊടുത്തത്.
ഞാനത് പണ്ടേ ഊങ്ങി വെച്ചതാ, ഇപ്പോഴാ ഒന്ന് കൊടുക്കാൻ പറ്റിയത്. കള്ളപ്പന്നി.
സർ, ഇനി എന്താ നമ്മുടെ അടുത്ത പ്ലാൻ?
ഇനിയല്ലേ പ്ലാൻ.
ഗുഡ് മോർണിംഗ് സർ.
ഗുഡ് മോർണിംഗ്
സർ. ബീന നമ്പ്യാർ വന്നിട്ടുണ്ട്.
വരാൻ പറയൂ.
ഗുഡ് മോർണിംഗ് ഹനീഫ്.
ഹായ് ബീന, വരൂ, ഇരിക്ക. ഞാൻ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ?
ആക്ച്വലി ഇല്ല.
ഓഹോ, ഓക്കെ. ഇഫ് യു വാണ്ട് ടു പ്ലേ ദ ബോൾ ഹാർഡ്, വെൽ ഐ എം കീൻ ടു. ടെൽ മീ, വൈ ഡിഡ് യു, എന്തിനാണ് പാവം രാജയും സ്മൃതിയെയും നിങ്ങൾ കൊന്നു കളഞ്ഞത്?
വാട്ട് ആർ യു സെയിങ്, മിസ്റ്റർ ഹനീഫ്? ആരാണ് ഈ സ്മൃതിയും രാജയും ഒക്കെ?
Maya, can you please explain to her thoroughly?
Miss Beena, ee photo kando, idil kaanuna penkuttiyude peraana Raji. Egadesham 20 vayas maatramayirunnu avalude praayam. Almost oraaycha munbu aval valare daarunamayi kollapettu, adum nettil vediyet ore oru bullet. ഈ ഫോട്ടോ കണ്ടോ, ഇതിൽ കാണുന്ന കുട്ടിയാണ് സ്മൃതി. ഏകദേശം 25 വയസ്സ് പ്രായം. 2 ദിവസം മുമ്പ് ഇവളും കൊല്ലപ്പെട്ടു, അതും നെറ്റിയിൽ വെടിയേറ്റ് ഒരേ ഒരു ബുള്ളറ്റ്. ഞങ്ങളുടെ ഇതുവരെയുള്ള അറിവിൽ ഈ രണ്ട് പെൺകുട്ടികളും
അനാഥരാണ്. അച്ഛൻ ആരാണെന്ന് അറിയില്ല. രണ്ടു പേരുടെയും അമ്മമാർ ചെറുപ്പത്തിലേ മരിച്ചു. സഹോദരങ്ങളോ മറ്റു ബന്ധുക്കളോ ഉണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചു വരുന്നതേയുള്ളൂ.
ബീന, നിങ്ങളുടെ അച്ഛന്റെ അസുഖത്തിന്റെ പേര് എന്തായിരുന്നു എന്നാണ് പറഞ്ഞത്?
സിക്കിൾ സെൽ ഡിസീസ്. പ്രഥമ ദൃഷ്ടിയാൽ ഈ രണ്ട് പെൺകുട്ടികൾക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്നാൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പ്രേതങ്ങളുടെ പ്രിലിമിനറി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ രണ്ടു പേർക്കും ഈ അസുഖമുള്ളതായി സംശയം പറഞ്ഞു. ജനിതകമായി മാത്രം കിട്ടുന്ന ഈ അപൂർവ രോഗം നിങ്ങളുടെ അച്ഛനുണ്ടായിരുന്നു എന്ന് നിങ്ങളും പറയുന്നു. ഫൈനൽ ബ്ലഡ് ടെസ്റ്റ് റിസൾട്ടും അത് കഴിഞ്ഞൊരു ഡി എൻ എ ടെസ്റ്റും മതി രാജിയും സ്മൃതിയും നിങ്ങളുടെ കുടുംബവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ.
ആ മിസ് ബീന, ഒരു കാര്യം പറയാൻ മറന്നു. ആ പ്രൈവറ്റ് ഡിറ്റക്ടീവ് സൈമൺ പീറ്റർ ഉണ്ടല്ലോ, അയാൾ ഇന്നലെ മുതൽ എന്റെ കസ്റ്റഡിയിലാണ്.
അച്ഛന്റെ സ്വത്തുക്കൾ ഭാഗം വെക്കാതിരിക്കാൻ കൊന്നുകളഞ്ഞല്ലോ ഈ രണ്ട് പാവം കുട്ടികളെയും. കഷ്ടം.
അയ്യോ എന്റെ കുഞ്ഞനീത്തിമാരെ, നിങ്ങളും എന്നെ തനിച്ചാക്കി പോയോ? ആരാ ആരാ നിങ്ങളോടിത് ചെയ്തത്? ഈ ലോകത്ത് നിങ്ങൾ കൂടെ എനിക്കുണ്ടെന്ന് അച്ഛൻ പറഞ്ഞ് അന്ന് മുതൽ നിങ്ങളെ ഒന്ന് കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഒന്ന് കാണുന്നതിന് മുമ്പ്, ഒന്ന് സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങളും എന്നെ ഒറ്റയ്ക്കാക്കി പോയോ?
നിർത്തൂ ബീന, നിങ്ങളുടെ ഈ നാടകം. ഇത് പോലീസ് സ്റ്റേഷനാണ്, അല്ലാതെ നിങ്ങളുടെ വീടല്ല.
സത്യമായും സത്യമായും ഞാനല്ല എന്റെ അനിയത്തിമാരെ കൊല്ലിച്ചത്. നിങ്ങൾ വിശ്വസിക്കണം, ഒരിറ്റ സ്നേഹം കൊതിച്ച എനിക്ക് പുതിയ രണ്ട് അനിയത്തിമാരെ കൂടി കിട്ടിയതിന്റെ സന്തോഷം നിങ്ങൾക്ക് മനസ്സിലാകില്ല.
പിന്നെ എന്തിനാണ് നിങ്ങൾ സൈമൺ പീറ്റർ എന്നൊരുത്തനെ ആ പാവങ്ങളുടെ പുറകെ വിട്ടത്? എന്തിനാണ് നിങ്ങൾ ആ പാവങ്ങളെ കോൺസ്റ്റന്റ്ലി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്? തക്കം കിട്ടുമ്പോ കൊല്ലാൻ, അല്ലെങ്കിൽ പറ.
അയ്യോ അല്ല, ഞാനല്ല, അത് വീണയുടെ ഐഡിയ ആയിരുന്നു. അവൾക്കായിരുന്നു അത് ചെയ്യണമെന്ന് നിർബന്ധം. കോടിക്കണക്കിന് സ്വത്തുക്കൾക്ക് പുതിയ അവകാശികൾ വരുമ്പോൾ അവർ അതിന്. ഞങ്ങളുടെ കുടുംബത്തിന് ചേർന്നവരാണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രം, അല്ലാതെ കൊല്ലാനല്ല. ഞങ്ങളത് ചെയ്യില്ല. എന്റെ മക്കളെ മാപ്പ്, മാപ്പ്. ഈ ചേച്ചിക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഒളി വീണി, നീ ഇതൊന്നും അറിയാതെ സുഖമായി ഉറങ്ങിക്കിടക്കുകയാണല്ലോ. ഞാനാണല്ലോ ഇത് മുഴുവൻ അനുഭവിക്കുന്നത്. എന്റെ ഈശ്വര.
അവരെ അറസ്റ്റ് ചെയ്യട്ടെ സർ.
അറസ്റ്റ് ഇപ്പോ വേണ്ട മായ.
പക്ഷേ സർ അവർ.
യെസ് മായ, എനിക്കറിയാം, നന്നായി അറിയാം. പക്ഷെ എന്തോ എന്റെ മനസ്സ് പറയുന്നു സമയമായില്ല എന്ന്.
ഓക്കെ സർ, ഐ ട്രസ്റ്റ് യുവർ ഇൻട്യൂഷൻസ്. മിസ് ബീന, നിങ്ങൾക്ക് പോകാം.
താങ്ക് യു ഹനീഫ്, താങ്ക് യു മായ.
മിസ് ബീന, ജസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്?
സോറി ഹനീഫ്.
അല്ല, ഇവിടെ നിന്നിറങ്ങി നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാൻ ഒരു താല്പര്യം.
നേരെ ജെ കെ ഹോസ്പിറ്റലിലേക്ക്, എന്റെ വീണയെ കാണാൻ. അവളല്ലാതെ ഇനി ഈ ലോകത്ത് വേറെ ആരുണ്ട്? എനിക്ക് എല്ലാം അവളോട് പറയണം. മയക്കത്തിലാണെങ്കിലും അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ പറയുന്നത് അവൾ കേൾക്കുന്നുണ്ട്. എനിക്ക് ഉറപ്പാണ് ഞങ്ങളുടെ അനിയത്തിമാരെ ലോകത്തെന്നില്ല എന്ന് അവളോട് തുറന്ന് പറഞ്ഞു. പൊട്ടിക്കരയണം എനിക്ക്.
ഓക്കേ മിസ് ബീന, ഇനിയും വിളിപ്പിച്ചാൽ സ്റ്റേഷനിലേക്ക് വരണം.
സർ, ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്?
അൽഹംദുലില്ലാഹ്. മായ, ഇതുപോലൊരു കോംപ്ലിക്കേറ്റഡ് ആയ കേസ് ഞാൻ മുമ്പ് അന്വേഷിച്ചിട്ടില്ല. ഒരേ രീതിയിൽ മരണപ്പെട്ട രണ്ട് പെൺകുട്ടികൾ, അവർക്ക് സിമിലർ ടൈപ്പ് ജനറ്റിക് ഡിസീസും അതേ ടൈപ്പ് ജനറ്റിക് ഡിസീസുള്ള മരിച്ചുപോയ കോടീശ്വരനായ ഒരാൾ, അയാൾക്ക് രണ്ട് പെൺമക്കൾ, അതിൽ ഒരാൾ കഴിഞ്ഞ 5 മാസമായി ഒന്നിനും കഴിയാതെ അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ. ആ രണ്ട് കൊലപാതകവും നടത്താൻ വേണ്ട എല്ലാ മോട്ടീസും കേപ്പബിലിറ്റിയും ആൾസ്വാധീനം പണസ്വാധീനമുള്ള രണ്ടാമത്തെ മകൾ. എന്റെ മുൻപുള്ള വഴികൾ പതിയെ അടഞ്ഞു വരികയാണല്ലോ പണച്ചവനെ. മായ, ഞാൻ ഇന്ന് വരെ ആരും ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. ബി വിത്ത് മീ. ഇത് വിജയിച്ചാൽ 2 ദിവസത്തിനകത്ത് നമ്മൾ ആ കൊലപാതകിയെ പൊക്കും. ഇത് പരാജയപ്പെട്ടാൽ
പരാജയപ്പെട്ടാൽ
പിന്നെ ഈ ഹനീഫ് റാവുത്തർ ഈ പോലീസ് യൂണിഫോമിൽ ഉണ്ടാവില്ല. പതച്ചവനാണ് സത്യം.
സർ,
മോളെ, നീ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നമ്മുടെ കുഞ്ഞനിയത്തിമാർ നമ്മളെ തനിച്ചാക്കി പോയി മോളെ. ഇനി നീ മാത്രമേ ഉള്ളൂ എനിക്ക്. നീ കൂടെ എന്നെ തനിച്ചാക്കി പോകല്ലേ മോളെ. എനിക്ക് പിന്നെ ആരുമില്ല.
ഡോക്ടർ അലക്സ്, പറയൂ, എന്റെ വീണ തിരിച്ചു വരില്ലേ? പറയൂ ഡോക്ടർ. ഈ ലോകത്ത് എനിക്കവൾ മാത്രമേ ഉള്ളൂ. എനിക്കവൾ നഷ്ടപ്പെടാൻ പാടില്ല. എത്ര പണം വേണമെങ്കിലും ഞാൻ മുടക്കാം.
കാം ഡൗൺ ബീന, എനിക്കറിയാം നിങ്ങൾ വീണയെ എന്തുമാത്രം സ്നേഹിക്കുന്നുവെന്ന്. മെഡിക്കൽ സയൻസിന് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കാം. നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കൂ, പ്രാർത്ഥിക്കൂ, എല്ലാം ശരിയാകും.
ബീന, നിങ്ങളാണ് ആ പാവം പെൺകുട്ടികളെ കൊന്നത്. സ്വത്ത് സ്വന്തം വേണ്ടി നിങ്ങൾ തന്നെയാണ് ആ പാവങ്ങളെ കൊന്നുകളഞ്ഞത്.
ഹൗ ബ്രൂട്ടൽ യു ആർ.
നിങ്ങളെ അറസ്റ്റ് ചെയ്ത് അകത്താക്കാൻ ഇപ്പോൾ എന്റെ കയ്യിൽ തെളിവുകൾ ഇല്ലായിരിക്കാം. പക്ഷേ ഇനി ഒരു കൊലപാതകം കൂടെ ചെയ്യാൻ നിങ്ങളെ ഞാൻ അനുവദിക്കില്ല.
സർ, എന്താണിത്? ഇതൊരു ഹോസ്പിറ്റലാണ്.
മിസ്റ്റർ ഹനീഫ്, ശാന്തനാകൂ. നിങ്ങൾ എന്താണ് വിളിച്ചു പറയുന്നത്? ഷെയ്മ് ഓൺ യു.
സർ, സർ, ഇവരാണ് ആ പാവങ്ങളെ കൊന്നത്. ഇവരെ ഞാൻ പൂട്ടും. എനിക്കൊരു അവസരം കൂടി തരൂ സർ.
ഹനീഫ് സർ, നിങ്ങൾ ഇപ്പോൾ പുറത്തു പോകണം. വീണ എന്റെ പേഷ്യന്റാണ്. ഇവിടെ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഞാൻ നിങ്ങളെ സമ്മതിക്കില്ല.
ഒന്ന് പോടോ ഡോക്ടറെ. ഞാൻ വീണയോടല്ല, ഈ നിൽക്കുന്ന ബീനയോടാണ് പറയുന്നത്. നീ ചെവിനുള്ളിക്കോ ബീന. നിങ്ങളുടെ അച്ഛന് ആ മരിച്ചുപോയ 2 പെൺകുട്ടികൾ മാത്രമല്ല ചാരസന്തതികളായിട്ടുള്ളത്, ഒരാൾ കൂടെയുണ്ട്. നിഷ. അവളുടെ അഡ്രസ്: ഫ്ലാറ്റ് നമ്പർ 2, കാരക്ക സ്ട്രീറ്റ്, കൈപ്പൻ താലൂക്ക്. ഇന്ന് മുതൽ ഞാൻ അവൾക്ക് കാവലായിരിക്കും. നിങ്ങൾക്ക് അവളെ ഒന്ന് തൊടാൻ കൂടി കിട്ടില്ല. നോക്കിക്കോ.
മിസ്റ്റർ ഹനീഷ്.
സർ, വിടൂ സർ.
DYSP ഹനീഫ് റാവുത്തർ കുറ്റപ്പെടുത്തും പോലെ ബീനയാകുമോ രാജിയുടെയും സ്മൃതിയുടെയും കൊലപാതകങ്ങൾക്ക് പിന്നിൽ? നിഷ എന്ന പെൺകുട്ടിയെ DYSP ഹനീഫ് റാവുത്തർക്ക് സംരക്ഷിക്കാനാകുമോ? കാത്തിരുന്ന് കേൾക്കാം ഈ നാടകത്തിൻ്റെ അവസാന ഭാഗം നെക്സ്റ്റ് ഫ്രൈഡേ ഓൺ 28 June at 7:25 PM on your own മലയാളം എഫ് എം 104.6.
ശ്രോതാക്കൾ, മലയാളം എഫ് എം 104.6 കേട്ടത് ശംഭു ശ്രീകുമാർ രചനയും സംവിധാനവും ചെയ്ത നാടകം എന്റെ കുറ്റാന്വേഷണ കേസ് ഡയറി 3-ാം ഭാഗം. ഈ പരിപാടികളുടെ പ്രായോജകർ ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട് മൗണ്ട് വില്ലിംഗ്ടൺ, കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വി ബിൽഡേഴ്സ്, വിശ്വാസ് ഫുഡ്സ്. ഇപ്പോൾ കേൾക്കാം സിനിമാ ഗാനങ്ങളുടെ പിന്നാമ്പുറ കഥകൾ പറയുന്ന പാട്ടിന്റെ കഥ. അവതരിപ്പിക്കുന്നത് ദേവി ശോഭന.
നമസ്കാരം. മലയാളം എഫ് എമ്മിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പാട്ടിന്റെ കഥയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ദേവി ശോഭന. പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ടല്ലേ, ചില സിനിമകൾക്കും ചില പാട്ടുകൾക്കും ഒക്കെ നമ്മുടെ സ്വന്തം ജീവിതത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വന്തം ജീവിതവുമായി എന്തെങ്കിലുമൊക്കെ ബന്ധം ഉണ്ടാകുമ്പോഴാണ് അവ കൂടുതൽ മനോഹരമാവുന്നതും കൂടുതൽ ആസ്വാദ്യകരമാവുന്നതും ഒക്കെ, അല്ലേ? നമ്മൾ പാട്ടിന്റെ കഥയില് കുറേ നാളുകളായിട്ട് പല പാട്ടുകളുടെയും അതിൽ തന്നെ സംഗീത സംവിധായകരുടെയും പാട്ടുകാരുടെയും അല്ലെങ്കിൽ അതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നവരുടെയും ഒക്കെ കഥകൾ ആ പാട്ടുകളോട് സംബന്ധിച്ചോ ആ സിനിമയോട് സംബന്ധിച്ചോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനോട് സംബന്ധിച്ചോ ഒക്കെ കേൾക്കാറുണ്ട്, നമ്മൾ പറയാറുമുണ്ടായിരുന്നു, അല്ലേ? ഞാൻ ഓർത്തു, മലയാളത്തിലെ ഒരു സിനിമയ്ക്ക് ഞാനുമായിട്ട് ഒരു ചെറിയ ഒരു എന്താ പറയുക, ആകസ്മികമായ ഒരു ബന്ധം, അത് എനിക്ക് ആ ചിത്രത്തിനോട് ഒരു വൈകാരികമായ ഒരു അടുപ്പം ഒക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് ആ ചിത്രത്തിലെ ഒരു പാട്ടിനെ പറ്റി സംസാരിക്കാം എന്ന് വിചാരിച്ചു. ചിത്രം വേറൊന്നുമല്ല 2013 പുറത്തിറങ്ങിയ ലാൽ ജോസ് സംവിധാനം ചെയ്ത മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ഫഹദ് ഫാസിലും റീനോ മാത്യൂസും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഇമാനുവൽ എന്ന ചിത്രമാണ്. ഈ ചിത്രവും ഞാനുമായിട്ട് എന്തായിരിക്കും ബന്ധം എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്, അല്ലേ? സിനിമയുടെ അണിയറയുമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആ സിനിമയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് സിനിമ എന്റെ കാഴ്ചയിൽ ആ സിനിമ എനിക്ക് തന്ന കുറേ എന്താ അതിന് പറയണ്ടേ, കുറേ സഹായങ്ങൾ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എന്നൊക്കെ പറയാവുന്ന ഒരു കാര്യമാണ്. 2013 ഞാൻ ആദ്യമായിട്ട് ന്യൂസിലൻഡിലെ ജോലിക്ക് അപേക്ഷിക്കുന്നത്. നാട്ടില് ബാങ്കിൽ വർക്ക് ചെയ്ത് ഇൻഷുറൻസുമായിട്ട് ഒരു എന്താ പറയുക, ഒരു ചെറിയ അടുപ്പം മാത്രം ഉണ്ടായിരുന്ന ആളായിരുന്നു ഞാൻ. എനിക്ക് ഇൻഷുറൻസിനെ പറ്റി വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ ഈ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഇന്റർവ്യൂ കോൾ വന്നത് ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നായിരുന്നു. ആ ഇന്റർവ്യൂവിന് പോകുന്നതിന്റെ തലേ ദിവസമാണ് ഈ സിനിമ ഞാൻ പോയി കണ്ടത്. അപ്പോൾ എൻ്റെ ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളുടെ അടുത്തു നിന്നൊക്കെ ഇൻഷുറൻസിനെ പറ്റി കുറേയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയെങ്കിലും ഇൻഷുറൻസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ പറ്റിയും എനിക്ക് അധികം അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ഇമാനുവൽ സിനിമ, സത്യം പറഞ്ഞാൽ മമ്മൂട്ടി അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യം കൊണ്ട് ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതും അവിടെ സെയിൽസ് കൺസൾട്ടന്റായി വർക്ക് ചെയ്യുന്നതും ഒക്കെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു കഥയാണ്. ഏതാണ്ട് അതുപോലൊക്കെ തന്നെ ആയിരുന്നു ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പറിച്ചു നടപ്പെട്ടു. അതിനുശേഷം ഒരു ജോലി കണ്ടുപിടിക്കാൻ എൻ്റെ ബാങ്കിങ് എക്സ്പീരിയൻസും എൻ്റെ പൊസിഷനും നാട്ടിലെ വെച്ച് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള കുറേ പ്രതിസന്ധികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ എപ്പോഴാണ് ഒരു ജോലി കിട്ടുക എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. ഈ സിനിമ എന്നെ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഒരുപാട് സഹായിച്ചു. ആ ഇൻഷുറൻസ് ഏജന്റായ മമ്മൂട്ടി കടന്നുപോയിട്ടുള്ള കുറേ സാഹചര്യങ്ങളെ ഞാൻ ആക്ച്വലി പറഞ്ഞാൽ എൻ്റെ ഒരു കഥയുമായിട്ട് താരതമ്യപ്പെടുത്തി അങ്ങോട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്തത് ആ ഇന്റർവ്യൂവിൽ. എന്തായാലും കൊള്ളാം, ഇന്റർവ്യൂ കഴിഞ്ഞ് ഞാൻ നമ്മളുടെ മോട്ടോർവേ കഴിയുന്നതിന് മുൻപ് തന്നെ എനിക്ക് കോൾ വന്നു. അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. സത്യം പറഞ്ഞാൽ അന്ന് മുതൽ എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്, എന്നെങ്കിലും ലാൽ ജോസിനെ കാണുകയാണെങ്കിൽ ഈ ഒരു കാര്യം അദ്ദേഹത്തിനോടും പറയണമെന്നോ അദ്ദേഹത്തിനോട് എൻ്റെ നന്ദി പ്രകടിപ്പിക്കണം എന്നുള്ളതും. അതിലെ ഒരു പാട്ട്, എന്നോട് കൂടി വസിക്കുന്ന ദൈവമേ എന്ന ആ ഗാനം എനിക്ക് മറക്കാനേ പറ്റില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ പെട്ടെന്ന് എന്താ പറയാ, വളരെ റാൻഡം ആയിട്ട് ഈ പാട്ട് എൻ്റെ മനസ്സിലേക്ക് വരാറുമുണ്ട്, ഞാൻ അതിങ്ങനെ പാടി നടക്കാറുമുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഞാൻ ആ സിനിമയോട് അത്രയേറെ കടപ്പെട്ടിട്ടുള്ളത് കൊണ്ടായിരിക്കും ആ പാട്ടിനോട് എനിക്ക് ഇത്രയും ഒരു വൈകാരികമായ ബന്ധം. മനോഹരമായ ഒരു പാട്ടുമാണ്. നമുക്ക് ഇന്നത്തെ പാട്ടിന്റെ കഥ ആ ഹൃദ്യമായ ദൈവ ഗാനത്തോടു കൂടി തന്നെ അങ്ങ് തുടങ്ങാം. എന്താ റഫീഖ് അഹമ്മദ് എഴുതി, അഫ്സൽ യൂസഫ് സംഗീത സംവിധാനം ചെയ്ത്, രഞ്ജിത് ജയരാമനും ദിവ്യ എസ് മേനോനും കോറസും ചേർന്ന് പാടിയ ഗാനമാണ് ഈ എന്നോട് കൂടി വസിക്കുന്ന ദൈവമേ സത്യസൗന്ദര്യമേ, നീയാണ് എനിക്കുള്ള മാർഗവും ദീപവും ുള്ളോരിടവും. എത്ര മനോഹരമായ ഒരു ഗാനമാണ് അല്ലേ? വളരെ മനോഹരമായ, ഭയങ്കര സുഖമുള്ള ഒരു ഗാനം തന്നെയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മളുടെ കുഞ്ചാക്കോ ബോബന്റെ ഗിർ എന്ന് പറയുന്ന ചിത്രത്തിനെ പറ്റിയുള്ള കുറച്ച് റിവ്യൂസ് ഒക്കെ കേട്ടു. അത് നമ്മളുടെ തന്നെ ഫാമിലിയിൽ നിന്ന് ആൾക്കാര് സിനിമ പോയി കണ്ടിട്ട് ഭയങ്കര നല്ല സിനിമയാണ്, ഭയങ്കര രസമാണ്, ചിരിച്ചു മരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഇരുന്ന് നോക്കുകയായിരുന്നു എപ്പോഴാണ് നമുക്ക് ഈ സിനിമ ഒന്ന് കാണാൻ പറ്റുക എന്ന്. അങ്ങനെ ആ സിനിമ തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാന് 1998 പുറത്തിറങ്ങിയ കുഞ്ചാക്കോ ബോബന്റെ മയിൽപ്പീലിക്കാവ് എന്ന ഹിറ്റ് ചിത്രത്തെ പറ്റി ആലോചിച്ചത്. മയിൽപ്പീലിക്കാവിലെ പാട്ടുകളൊക്കെ വളരെ ഹിറ്റായ പാട്ടുകളാണ്, അന്നും ഇന്നും ഒക്കെ നമ്മളെല്ലാവരും ഒരുപോലെ ആസ്വദിക്കുന്ന ഗാനങ്ങളാണ് അല്ലേ? സത്യം പറഞ്ഞാൽ കുഞ്ചാക്കോ ബോബനെ അന്ന് കണ്ടിട്ട് ഇന്ന് കാണുമ്പോൾ എന്തൊരു ഡിഫറൻസ്. എന്നാലും പുള്ളിയുടെ സൗന്ദര്യത്തിന് മാത്രം ഒരു വ്യത്യാസവുമില്ല, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്തായാലും ഈ ചിത്രത്തിനും ചില പ്രത്യേകതകളുണ്ട്. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് അനിൽ ബാബു എന്ന് പറയുന്ന ഡ്യുവോ ആണ്, രണ്ടുപേരാണ്. അതേപോലെ തന്നെ ഈ ചിത്രത്തിന്റെ സംഗീതം ചെയ്തിരിക്കുന്നത്, കൈകാര്യം ചെയ്തിരിക്കുന്നത് ബേണി ഇഗ്നേഷ്യസ് ആണ്. അവരും സഹോദരന്മാരാണ്. അനിൽ ബാബു സുഹൃത്തുക്കളാണെങ്കിൽ ബേണി ഇഗ്നേഷ്യസ് അവര് സഹോദരന്മാരാണ്. ഈ ചിത്രത്തിന്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ അനിൽ ബാബു ബേണി ഇഗ്നേഷ്യസിനോട് ആവശ്യപ്പെട്ട ഒരു കാര്യം, സാധാരണ കേൾക്കുന്ന ഒരു റൊമാൻറ്റിക് അല്ലെങ്കിൽ പ്രണയ ഗാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മനോഹരമായ, എന്നാൽ നമ്മൾക്കധികം പരിചയം ഇല്ലാത്ത, ഇനി അഥവാ എന്താ പറയാ, പരിചയമുള്ള രാഗങ്ങളൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഇതുവരെ കേട്ടിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അപ്രോച്ച് ആയിരിക്കണം എന്നാണ്. അങ്ങനെ ബേണി ഇഗ്നേഷ്യസ് കുറേ ട്യൂണുകൾ ഇട്ടു, അനിൽ ബാബുവിനെ കേൾപ്പിച്ചു. പക്ഷെ അവർക്കത് അത്ര ഒരു തൃപ്തി പോരാ. അങ്ങനെ ഇനി ഇതിന് എന്ത് ആണ്, എന്തായിരിക്കണം നമ്മുടെ ഈ പാട്ടിന്റെ ഒരു രീതി എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ്, പണ്ട് അവരുടെ പിതാവ് വളരെ സംഗീതാസ്വാദകനും ഒരു എനിക്ക് തോന്നുന്നു അദ്ദേഹം നാടകത്തിലുമൊക്കെ വളരെയധികം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്, അദ്ദേഹം എപ്പോഴും വീട്ടിലിരുന്ന് ഹാർമോണിയത്തിൽ വായിച്ചുകൊണ്ടിരുന്ന ഒരു രാഗത്തെ പറ്റി അവർ ആലോചിച്ചത്. അതൊരു നോർത്ത് ഇന്ത്യൻ രാഗമാണ്. ആ കാലഘട്ടത്തില് നമ്മളുടെ സൗത്ത് ഇന്ത്യയിലെ രാഗം അത്ര പോപ്പുലറൊന്നും ആയിരുന്നില്ല. അങ്ങനെ എങ്കിൽ ആ രാഗത്തിൽ, രാഗം ഏതാണെന്നൊന്നും വലിയ പിടിയില്ലെങ്കിലും ഈ ട്യൂണ് ഇവരുടെ മനസ്സിൽ വളരെയധികം പതിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആ ട്യൂണിൽ നമുക്ക് ആ പാട്ടിനെ ഒന്ന് റെഡിയാക്കി നോക്കാം എന്ന് കരുതി ബേണി ഇഗ്നേഷ്യസ് ഈ പാട്ടിന് ആ ട്യൂണ് ഇട്ടു, അനിൽ ബാബുവിനെ കേൾപ്പിച്ചു, നമ്മളെ കേൾപ്പിച്ചു. അന്നും ഇന്നും, അതായത് 1998 മുതൽ ഇന്ന് വരെയും പ്രണയ ഗാനങ്ങളുടെ ടോപ്പ് ലിസ്റ്റിൽ വരുന്ന പാട്ടാണ് മയിലായി പറന്നു ആ മഴവില്ല് തോൽക്കുമെന്നഴകി എന്ന ആ ഗാനം. നമുക്ക് ആ ഗാനം ഒന്ന് കേട്ടിട്ട് വേഗം തിരിച്ചു വന്നാലോ?
Thank you. സ്നാനമായി പുഴകളിലേതോ ദാഹമായി വിരഹനിലാവിൽ സാഗരമായി പുഴകളിലേ
മലയാളികൾ എല്ലാ കാലത്തും രസിക്കുന്ന അല്ലെങ്കിൽ ഹൃദയത്തിലേറ്റിയ നമ്മളെ ത്രസിപ്പിക്കുന്ന ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് എം ടി വാസുദേവൻ നായർ ഹരിഹരൻ കൂട്ടുകെട്ട്. ഇവരുടെ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സിനിമ പോലും നമുക്ക് ഒന്ന് മാറ്റിവെക്കാം എന്ന് പറയാൻ സാധിക്കുന്നതല്ല. അത്രയ്ക്കും മനോഹരങ്ങളായിട്ടുള്ള ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയാവുന്ന ചിത്രങ്ങളാണ് എം ടിയുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത് മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ള ചിത്രങ്ങൾ. ഈ ചിത്രങ്ങളുടെ മറ്റൊരു പ്രത്യേകത ഇതിലെ പാട്ടുകളാണ്. ഇവരുടെ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ചിത്രങ്ങൾ നോക്കിയാൽ നമുക്കറിയാം അതിലെ ഓരോ പാട്ടും എത്ര മനോഹരങ്ങളായിട്ടുള്ള പാട്ടുകളാണെന്ന്. ഒരു ചിത്രത്തിൽ തന്നെ ഒരു നാലഞ്ച് പാട്ട് കാണും, അതിൽ ഇന്ന പാട്ടാണ് ഏറ്റവും നല്ലത് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് മെച്ചമാണ്. അത്രയ്ക്കും മാജിക്കൽ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ശരിക്കും എം ടിയുടെയും ഹരിഹരൻ സാറിന്റെയും. അങ്ങനെ 1986 ഇവരുടെ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ മറ്റൊരു ചിത്രമാണ് നഖക്ഷതങ്ങൾ. മലയാളത്തിന് എന്താ പറയാ, ഒരുപാട് പുതുമകൾ സമ്മാനിച്ച ഒരു ചിത്രം. അതായത് നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ജയചന്ദ്രൻ പാടി അഭിനയിച്ച ഒരു ചിത്രം, അതേപോലെ തന്നെ അകാലത്തിൽ പൊലിഞ്ഞു പോയ നമ്മുടെ സ്വന്തം മോനിഷയെ മലയാളത്തിന് സമ്മാനിച്ച ചിത്രം, അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകളൊക്കെ ഈ ചിത്രത്തിനുണ്ട്. ഈ ചിത്രത്തിലെ ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ബോംബെ രവിയാണ്. ബോംബെ രവി മലയാളം അറിയാത്ത മലയാളിയുടെ സംഗീത പൈതൃകമോ പാരമ്പര്യമോ അധികമൊന്നും അറിയാതെ തന്നെ മലയാളികൾക്ക് മനോഹരങ്ങളായിട്ടുള്ള മലയാളിത്തമുള്ള ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരു സംഗീത സംവിധായകനുമാണ്. ഇതിനു മുൻപും ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പാട്ടുകളുടെയൊക്കെ അർത്ഥം, അതായത് വരികളുടെ അർത്ഥവും ആ പാട്ടിന്റെ സിറ്റുവേഷനൊക്കെ ഹിന്ദിയിൽ എഴുതി വാങ്ങിച്ചിട്ടാണ് അദ്ദേഹം ആ പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്യുന്നത്. അപ്പോ ഈ നഖശതങ്ങളുടെ കമ്പോസിങ്ങിന്റെ സമയത്ത് ഹരിഹരൻ സാർ ഇങ്ങനെ ഓരോ പാട്ടിന്റെയും സിറ്റുവേഷൻ ഇദ്ദേഹത്തിന് വിശദീകരിച്ച് കൊടുക്കുകയാണ്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ പാട്ടിനെ പറ്റി പറയുമ്പോൾ ആ പാട്ടിന്റെ ചിത്രീകരണം, അതിന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഗുരുവായൂർ അമ്പലവും അതിന്റെ പരിസരവും അവിടെ നടക്കുന്ന അതായത് അമ്പലത്തിനുള്ളിൽ പ്രാർത്ഥനയും അമ്പലത്തിൽ തൊഴുന്നതും അമ്പലത്തിന്റെ പരിസരവും ഒക്കെയാണ് ഈ പാട്ടിന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, സന്ദർഭം. അപ്പോ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ബോംബെ രവി പറഞ്ഞു, ഞാൻ ഈ അമ്പലം കണ്ടിട്ടില്ല, ഞാൻ ഈ അമ്പലത്തിൽ പോയിട്ടില്ല, അതുകൊണ്ട് ഈ അമ്പലത്തിലുള്ള ശബ്ദങ്ങളെ എനിക്കൊന്ന് കേൾപ്പിച്ചു തരണം. അപ്പൊ ഹരിഹരൻ സാറിന് കുറച്ചൊരു സംശയമായി. ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് അമ്പലം കാണണം, അമ്പലത്തിലെ രീതികൾ എങ്ങനെയാണ് എന്ന് കാണണം എന്നാണോ, ഇനി അത് കണ്ടിട്ട് അദ്ദേഹത്തിന് പാട്ട് കമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അപ്പൊ ബോംബെ രവി പറഞ്ഞു, അല്ല, എനിക്ക് ആ അമ്പലത്തിൽ ഉപയോഗിക്കുന്ന അമ്പലത്തിന്റെ പരിസരത്തിൽ ഉണ്ടാകുന്ന ശബ്ദങ്ങൾ എന്തൊക്കെയാണ് എന്ന് എനിക്കൊന്ന് കേൾപ്പിച്ചു തന്നാൽ മതി. അതായത് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം നട അടയ്ക്കുന്നത് വരെ എന്തൊക്കെ ശബ്ദങ്ങളാണോ അവിടെ ഉപയോഗിക്കുന്നത് അത് കേൾക്കണം. അങ്ങനെ ഹരിഹരൻ അദ്ദേഹത്തിന്റെ ഒരു അസിസ്റ്റന്റിനെ അമ്പലത്തിൽ വിട്ട് അവിടുന്ന് പ്രത്യേകം പെർമിഷൻ ഒക്കെ എടുത്ത് നിർമാല്യം ഗുരുവായൂർ അമ്പലത്തിൽ വെളുപ്പിന് 3 മണിക്കോ മറ്റോ ആണെന്ന് തോന്നുന്നു നിർമ്മാല്യം തുടങ്ങുന്നത്. അപ്പൊ ആ സമയം മുതല് ആ അമ്പലത്തിലുള്ള ശബ്ദം മുഴുവൻ റെക്കോർഡ് ചെയ്തു. അതായത് അമ്പലത്തിലെ പാട്ടുകള്, പൂജകള്, മന്ത്രം ജപിക്കുന്നത്, അങ്ങനെ എല്ലാം റെക്കോർഡ് ചെയ്തെടുത്ത് കൊണ്ടുവന്ന് ബോംബെ രവിക്ക് കേൾപ്പിച്ചു കൊടുത്തു. അത് കേട്ടതിന് ശേഷം അദ്ദേഹം കമ്പോസ് ചെയ്ത ഗാനമാണ് ഈ ഗാനം. കേട്ടു നോക്കൂ, അപ്പൊ നമുക്ക് മനസ്സിലാകും എന്തിനാണ് ബോംബെ രവി ആ പാട്ടില് ഇത്രയധികം ശബ്ദങ്ങൾ അറിയണം എന്ന് പറഞ്ഞത് എന്ന്. പുറത്തിറങ്ങിയ ചിത്രമാണ് പ്രേമലു അല്ലേ. പ്രേമലു ചിത്രത്തില് ഒരു പഴയ ഹിറ്റ് ഗാനം വീണ്ടും ഒരു പുതിയ രീതിയിൽ അവതരിപ്പിക്കുകയും അത് ഒരുപാട് ജനശ്രദ്ധ പിടിച്ചു പറ്റുകയും ഒക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത് ദേവരാഗം എന്ന 1996 ഭരതൻ ചിത്രത്തിലെ ഗാനത്തിന്റെ കാര്യം തന്നെയാണ്. സത്യം പറഞ്ഞാൽ ആ പാട്ടിനെ പറ്റി ആലോചിച്ചപ്പോൾ, പ്രത്യേകിച്ചും ഈ അടുത്ത് ഒരു പ്രോഗ്രാമിന് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നിട്ട് ആ പാട്ട് വീണ്ടും പാടുകയും ഒക്കെ ഉണ്ടായി. അപ്പോഴാണ് ഞാൻ ആ ചിത്രത്തിൽ തന്നെ മറ്റൊരു പാട്ടിനെ പറ്റി ചിന്തിച്ചത്. ദേവരാഗം സിനിമയ്ക്ക് സംഗീതം ചെയ്തത് MM കീരവാണിയാണ്. അതേപോലെ തന്നെ ഭരതൻ ചിത്രങ്ങളിൽ ആ ഹിറ്റാട്ടിൽ, ഭരതന്റെ ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു സിനിമ ഹിറ്റല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ നമുക്കൊരു പക്ഷേ ഉണ്ടാവില്ല അല്ലേ. അത്രയ്ക്കും മനോഹരങ്ങളായ കാവ്യ സൃഷ്ടികളായിരുന്നു ഭരതന്റെ ചിത്രങ്ങൾ. ഒരു ഭരതൻ ടച്ച് എന്നൊക്കെ നമ്മൾ പ്രയോഗിക്കാറ് പോലുമുണ്ട്. അത്രയ്ക്കും ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് പോയ ഒരു സംവിധായകൻ ആണ് ശ്രീ ഭരതൻ. എന്തായാലും ഈ ചിത്രത്തിലെ ഒരു പാട്ട് ഭരതന്റെ ആവശ്യം എന്ന് പറയുന്നത് ഒരു സൗന്ദര്യ ദേവതയെ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയെ വർണ്ണിക്കുക എന്നുള്ളതാണ്. ഈ ചിത്രത്തിന് പാട്ടുകൾ എഴുതിയത്, ലിറിക്സ് എഴുതിയത് MD രാജേന്ദ്രനാണ്. അപ്പോ അദ്ദേഹം ന്യായമായിട്ടും ഒരു ചോദ്യം ചോദിച്ചു, സരസ്വതി ദേവിയെയും ലക്ഷ്മി ദേവിയെയും ഒക്കെ വർണ്ണിച്ചുകൊണ്ട് സംസ്കൃതത്തിൽ ധാരാളം പദ്യങ്ങളുണ്ട്, അതിലേതെങ്കിലും ഒന്ന് നമുക്ക് ഉപയോഗിച്ചുകൂടെ? ഭരതന്റെ ഉത്തരം പാടില്ല എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത് പുതുമയാർന്ന ഒരു മലയാളത്തിൽ തന്നെയുള്ള പദപ്രയോഗങ്ങളുള്ള ഒരു കവിത, അതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. അങ്ങനെ MD രാജേന്ദ്രൻ ഈ ചിത്രത്തിന്റെ കഥയും അതിന്റെ ഒരു പ്ലോട്ടിനെ പറ്റിയും കൂടുതലൊക്കെ അദ്ദേഹത്തോട് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തപ്പോ MD രാജേന്ദ്രൻ തന്നെ, അദ്ദേഹത്തിന് തന്നെ ഒരു തോന്നലുണ്ടായി. അദ്ദേഹം ആ അഭിപ്രായം തുറന്നു പറയുകയും ചെയ്തു, ഇതിലെ നായിക ശ്രീദേവി ആണെങ്കിൽ എളുപ്പമാണല്ലോ, ശ്രീദേവിയെ വർണ്ണിക്കാനാണോ പ്രയാസം എന്ന്. കാരണം നമുക്കറിയാം ഇന്ത്യൻ സിനിമയിലെ എന്താ പറയാ, ഇന്ത്യൻ സിനിമയുടെ തന്നെ തലപ്പത്തിരിക്കുന്ന സ്ത്രീകളിൽ അല്ലെങ്കിൽ ഏറ്റവും സുന്ദരികളായ നായികമാരിൽ അല്ലെങ്കിൽ ഏറ്റവും സുന്ദരിയായ നായിക തന്നെ എന്ന് തന്നെ പറയാവുന്ന, വിശേഷിപ്പിക്കാവുന്ന ആളാണ് ശ്രീദേവി. അപ്പൊ ശ്രീദേവിയെ തന്നെ വർണ്ണിച്ചാൽ പോരെ എന്നായിരുന്നു MD രാജേന്ദ്രന്റെ സംശയം. അതും ഭരതൻ വേണ്ട അല്ലെങ്കിൽ നോ പറഞ്ഞു. ഭരതന് വേണ്ടത് സുന്ദരിയായ, അതിസുന്ദരിയായ, അതിമനോഹരിയായ ഒരു അപ്സരസിനെ പോലെ തോന്നിക്കുന്ന ഒരു സ്ത്രീയെ പറ്റി വർണ്ണിക്കുക എന്നുള്ളതായിരുന്നു. ആ വർണ്ണനയ്ക്ക് അളവുകളോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും തരത്തിലുള്ള ലിമിറ്റേഷൻസോ ഒന്നും പാടില്ല എന്നുള്ളതും അദ്ദേഹത്തിന്റെ നിബന്ധനയായിരുന്നു. അങ്ങനെ MD രാജേന്ദ്രൻ എഴുതി, MM കീരവാണി സംഗീത സംവിധാനം ചെയ്ത പാട്ടാണ് അല്ലെങ്കിൽ കവിതയാണ് കരിവരി വണ്ടുകൾ കുറുനിരകൾ എന്നത്. പക്ഷേ ഒരു കുഴപ്പം പറ്റി. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ, എല്ലാ ചിത്രങ്ങളും സബ്മിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ സെൻസർ ബോർഡിന് ഈ ചിത്രം സബ്മിറ്റ് ചെയ്തു. സെൻസർ ബോർഡ് പക്ഷേ കത്രിക വെച്ചത് ചിത്രത്തിലല്ല, ഈ കവിതയിലായിരുന്നു. ഈ കവിതയിലെ ചില വരികൾ സെൻസർ ബോർഡിന്, അത് അന്നത്തെ കാലത്ത് ഒരു പക്ഷേ അതൊരു മോശം പ്രയോഗമെന്നോ അശ്ലീലമെന്നോ തോന്നിയിട്ടാവണം, അവര് ചില വരികള് എടുത്തു കളയുകയും അവിടെ ഒരു ഫ്ലൂട്ടിന്റെ ഒരു പീസ് മാത്രമായിട്ട് ചേർത്ത് അവസാനം ഈ സിനിമയിൽ ആ കവിതയെ ഉപയോഗിക്കേണ്ടിയും ഒക്കെ വന്നു. ജയചന്ദ്രൻ സാറിന്റെ മനോഹരമായ ശബ്ദത്തിൽ നമുക്ക് ആ ഗാനം കേൾക്കാം.
മാറന്റെ ധനുസുകൾ കൊന്നു ചില്ലികൾ, നീലോൽപ്പലങ്ങൾ നീർമിഴികൾ, മാന്തളിരതരം കവിളുകളിൽ ചന്താമര വിടരും തളസൗപദം, കുളിരണിച്ചോലകൾ നുണക്കുഴികൾ, മധുമന്ദഹാസത്തിൻ വാഹിനികൾ, ശംഖോടിടങ്ങ
കരകൾ അറയാലി നിലകളോ അണിവയറോ ആരോമൽ പൊക്കിൽ ചുഴിപൊയ്കയോ പ്രാണഹർഷങ്ങൾ തന്തൂണീരമോ
അപ്പോ എന്നത്തെയും പോലെ എല്ലാ ആഴ്ചത്തെയും പോലെ മനോഹരങ്ങളായിട്ടുള്ള പാട്ടുകൾ നമ്മൾ കേട്ടു. ആ പാട്ടുകളുടെ രസകരങ്ങളായ ഹൃദ്യങ്ങളായ കഥകളും പറഞ്ഞു. ഇന്നത്തെ എന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത പാട്ടിന്റെ കഥയിൽ വീണ്ടും ഇതേപോലെ തന്നെ രസകരങ്ങളായ കഥകളും ഹൃദ്യങ്ങളായ ഗാനങ്ങളുമായി ഞാൻ എത്തുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കൂ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളം FM 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
പ്രിയ ശ്രോതാക്കൾ, മലയാളം FM 104.6 കേട്ടത് സിനിമാ ഗാനങ്ങളുടെ പിന്നാമ്പുറ കഥകൾ പറയുന്ന പാട്ടിൻ്റെ കഥ. അവതരിപ്പിച്ചത് ദേവി ശോഭന. മലയാളം FM എന്ന ഇന്നത്തെ സംപ്രേക്ഷണം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത സംപ്രേക്ഷണം നാളെ ശനിയാഴ്ച വൈകുന്നേരം 4:50 ഔട്ട്ഡേറ്റഡ് കാസറ്റ് എന്ന പരിപാടിയോടുകൂടി ആരംഭിക്കും. തുടർന്ന് കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂതിരിപ്പാട് മലയാളം FM വേണ്ടി പ്രത്യേകം തയ്യാറാക്കി അവതരിപ്പിക്കുന്ന അടുത്ത ആഴ്ചയിലെ മലയാളം വാരഫലം. അതുവരേക്കും നന്ദി, നമസ്കാരം. സിന്ധു പുന്നൂസ്, മലയാളം FM 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
ശ്രീലകം തിങ്ങും ആവണ ശ്രീലകം കേരളം.